ഓരോ തവണയും പുതിയ സംസ്ഥാന സർക്കാർ അധികാരമേൽക്കുമ്പോൾ ആദ്യം നടത്തുന്ന ഒരു നിയമനം എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ജനറലിൻ്റെയും അതുപോലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ്റെയും ആയിരിക്കും. അതിപ്പോൾ വി ഡി സതീശൻ്റെ സമയത്ത് മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ സമയത്തും പിണറായി വിജയൻ്റെ സമയത്തും വി എസിൻ്റെ സമയത്തും നയനാരുടെ സമയത്തും ഒക്കെ അങ്ങനെയാണ് പതിവ്. പണ്ട് സി അച്യുതൻ മേനോൻ്റെ സമയത്ത് അതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം മുൻ ഇ എം എസ് സർക്കാർ നിയമിച്ച എം എം അബ്ദുൽ ഖാദറിന് അഡ്വക്കേറ്റ് ജനറലായിട്ട് തുടരാൻ അനുവദിച്ചു. അച്യുതൻ മേനോൻ്റെ കാലശേഷം കെ കരുണാകരൻ വന്നപ്പോഴും അതിന് വലിയ മാറ്റം ഉണ്ടായില്ല. പിന്നീട് ആൻ്റണിയുടെ സമയത്തും അബ്ദുൽ ഖാദർ തന്നെ തുടർന്നു. കാരണം അത് ഒരേ സർക്കാരിൻ്റെ തുടർച്ചയായിരുന്നു. അബ്ദുൽ ഖാദറാണെങ്കിൽ സി പി എമ്മിനും അതുപോലെ മുസ്ലിം ലീഗിനും മറ്റ് ഘടകകക്ഷികൾക്കും എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യനായിട്ടുള്ള വ്യക്തിയുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തുടരാൻ കഴിഞ്ഞത്. പിന്നീട് ആ ഒരു രീതി മാറി. സി കെ ശിവശങ്കര പണിക്കർ കേരളത്തിൽ അഡ്വക്കേറ്റ് ജനറലായിട്ട് വന്നു. അടുത്ത നയനാരുടെ സർക്കാർ വന്നപ്പോൾ അദ്ദേഹം രാജിവെച്ചു. കെ സുധാകരൻ അഡ്വക്കേറ്റ് ജനറലായി. പിന്നീട് കരുണാകരൻ അധികാരത്തിൽ വന്നപ്പോൾ പി വി അയ്യപ്പനെ അഡ്വക്കേറ്റ് ജനറലാക്കി. അയ്യപ്പൻ സാറിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ എം പി കുറുപ്പിനെ അഡ്വക്കേറ്റ് ജനറലാക്കി. അത് കഴിഞ്ഞ് വീണ്ടും എൽ ഡി എഫ് വന്നപ്പോൾ കെ സുധാകരനെ പുനർനിയമിച്ചു. അങ്ങനെയാണ്. അതാത് കാലത്ത് മുഖ്യമന്ത്രിമാർക്ക് വ്യക്തിപരമായിട്ട് വിശ്വാസമുള്ള ആളുകളെയാണ് പിൽക്കാലത്ത് അഡ്വക്കേറ്റ് ജനറലിൻ്റെ പോസ്റ്റിൽ അവരോധിച്ചിരുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം കോൺഗ്രസ്സുകാരനല്ലെങ്കിലും ഉമ്മൻചാണ്ടി അഡ്വക്കേറ്റ് ജനറലായിട്ട് നിയമിച്ചത് കെ പി ദണ്ഡപാണിയായിരുന്നു. ദണ്ഡപാണി കോൺഗ്രസ്സുകാരനായിരുന്നില്ല, കോൺഗ്രസ് ചിന്താഗതിക്കാരൻ പോലും ആയിരുന്നില്ല. ഉമ്മൻചാണ്ടിക്ക് വിശ്വാസം ദണ്ഡപാണിയായിരുന്നു. ദണ്ഡപാണിയാണെങ്കിൽ ഈ രംഗത്ത് കഴിവും പ്രാഗൽഭ്യവും തെളിയിച്ച ഒരു സീസൺഡ് ലോയറായിരുന്നു. അതുപോലെ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ഏറ്റവും പ്രഗത്ഭനായ സി പി എം അഭിഭാഷകനായിട്ട് എം കെ ദാമോദരൻ ഉള്ളപ്പോഴും സി പി സുധാകര പ്രസാദിനെയാണ് നിയമിച്ചത്. കാരണം പ്രസാദിനെയായിരുന്നു അച്യുതാനന്ദന് വ്യക്തിപരമായിട്ട് വിശ്വാസം. പ്രസാദ് തനി സി പി എംകാരനല്ലെങ്കിലും സി പി എം അനുഭാവിയാണ്, പുരോഗമന ചിന്താധികാരനാണ്. പിണറായി വിജയൻ്റെ ആദ്യത്തെ സർക്കാർ വന്നപ്പോഴും പ്രസാദ് സാറിനെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ അനുവദിച്ചത്. വീണ്ടും രണ്ടാം പിണറായി സർക്കാരിലും സി പി സുധാകര പ്രസാദ് തന്നെയായിരിക്കും അഡ്വക്കേറ്റ് എല്ലാവരും വിചാരിച്ചു. കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ തുടർച്ചയാണല്ലോ രണ്ടാം പിണറായി സർക്കാർ. പക്ഷേ എന്തോ കാരണവശാൽ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റുകയും സി പി സുധാകര പ്രസാദിൻ്റെ രാജി ചോദിച്ചു വാങ്ങിക്കുകയും തൽസ്ഥാനത്ത് കെ ഗോപാലകൃഷ്ണൻ കുറുപ്പിനെ നിയമിക്കിച്ചു. ഗോപാലകൃഷ്ണൻ കുറുപ്പും പ്രഗത്ഭനായ അഭിഭാഷകനാണ്. മാർക്സിസ്റ്റ് നേതാവ് സുരേഷ് കുറുപ്പിൻ്റെ സഹോദരനുമാണ്. ഇതാ ഈ സർക്കാർ വരുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ തന്നെ ഗോപാലകൃഷ്ണൻ കുറുപ്പ് രാജിവെച്ചു. പുതിയ ആളെ നിയമിക്കേണ്ട സമയമായി. പൊതുവേ ആളുകൾ വിചാരിച്ചിരുന്നത് ജോർജ് പൂന്തോട്ടമായിരിക്കും പുതിയ അഡ്വക്കേറ്റ് ജനറൽ എന്നാണ്. ചിലരെങ്കിലുമൊക്കെ എസ് ശ്രീകുമാറിനെയും പ്രതീക്ഷിച്ചു. ശ്രീകുമാർ അങ്ങനെ കോൺഗ്രസ്സുകാരനല്ല, പക്ഷേ ഹൈക്കോടതിയിലെ അതിഗംഭീരനായ ഒരു അഭിഭാഷകനാണ്. സിവിലും ക്രിമിനലും ഭരണഘടനാപരമായ കേസുകളൊക്കെ എന്തിനും പോകുന്ന ആളാണ്. സകലകലാവല്ലഭൻ എന്ന് പറയും. അത്രയും പ്രഗത്ഭനാണ്. മാണി സാറിൻ്റെ വക്കീലായിരുന്നു, എം എം മണിയുടെ വക്കീലായിരുന്നു. വി എസ് ശിവകുമാറിന് വേണ്ടിയിട്ട് ബാധിച്ചിട്ടുണ്ട്. മറ്റ് പല പ്രമുഖന്മാർക്ക് വേണ്ടിയും ബാധിച്ചിട്ടുണ്ട്. പ്രൊഫഷണലാണ്, പുള്ളിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാർക്സിസ്റ്റും ബി ജെ പി എല്ലാം പുള്ളിക്ക് തുല്യമാണ്. നമ്മുടെ പരിശുദ്ധ കാതോലിക്ക ബാബയുടെയും വക്കീലാണ്. അത്രയും പ്രാഗൽഭനാണെന്ന് പറഞ്ഞാൽ പിന്നെ കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം അയക്കാം എന്ന് ചിലരെങ്കിലും വിചാരിച്ചു. പക്ഷേ സംഭവിച്ചത് ഇവരാരും പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. അത് കെ ജാജു ബാബു ആണ്. ജാജു ബാബു ആദ്യം വി എൻ അച്യുത ഗ്രൂപ്പിൻ്റെ ജൂനിയറായിട്ടാണ് എറണാകുളത്ത് പ്രാക്ടീസ് തുടങ്ങിയത്. കോട്ടയം സ്വദേശിയാണ്. അദ്ദേഹം പിന്നീട് കെ പി ദണ്ഡപാണിയുടെ കൂടെയായിരുന്നു. ദണ്ഡപാണി സാർ ഇടയ്ക്ക് ജഡ്ജിയായി പോയപ്പോഴാണ് ഇദ്ദേഹം സ്വതന്ത്രമായിട്ട് പുതിയ ഓഫീസ് തുടങ്ങി അവിടെ പ്രാക്ടീസ് സ്വന്തം നിലയ്ക്ക് ആരംഭിച്ചത്. നല്ലൊരു വക്കീലാണ്, കഴിവുള്ള ആളാണ്, പ്രാപ്തനാണ്. ഏത് കേസും തന്മയത്വത്തോടി വാദിക്കാൻ കഴിവുള്ള ആളാണ്. കേസ് വാദിച്ച് ജയിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാളാണ് അഡ്വക്കേറ്റ് ആവാൻ നല്ലത്. അങ്ങനെ വലിയ രാഷ്ട്രീയ പക്ഷപാതിത്വമുള്ള ആളല്ല. സ്വാഭാവികമായിട്ടും വി ഡി സതീശൻ ഇദ്ദേഹത്തെയാണ് വിശ്വാസം എന്ന് വിചാരിച്ചുള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പേരുകളൊക്കെ ഒഴിവാക്കി ഇദ്ദേഹത്തെ നിയമിച്ചത്. കൂട്ടത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായിട്ട് നമ്മുടെ ടി അസഫ് അലിയെ നിയമിച്ചു. അസഫ് അലി കോൺഗ്രസ്സുകാരനാണ്, സാക്ഷാൽ കോൺഗ്രസ്സുകാരനാണ്, തലശ്ശേരിക്കാരനാണ്. അദ്ദേഹം തലശ്ശേരിയിൽ മുമ്പൊരിക്കൽ ഇ കെ നയനാർക്കെതിരായിട്ട് മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നിയമിച്ചാലും നമുക്ക് അസാംഗത്യമൊന്നും കണ്ടെത്താൻ കഴിയില്ല. മുമ്പ് ആ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് ഇദ്ദേഹം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്നു. സൂര്യവല്ലി കേസടക്കം വളരെ പ്രഗത്ഭമായ രീതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ വാദിച്ച ആളാണ്, കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. അപ്പോൾ അതിലും ആക്ഷേപമൊന്നും പറയാൻ പറ്റില്ല, കഴിവും കാര്യപ്രാപ്തി നോക്കിയിട്ടാണല്ലോ അഡ്വക്കേറ്റ് ജനറലിനെ ഡയറക്ടർ ജനറലേക്ക് നിയമിക്കേണ്ടത്, അങ്ങനെയാണ് നിയമിക്കുക. ഇപ്പോൾ ഏത് സർക്കാർ വന്നാലും അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഈ നിയമനം കഴിഞ്ഞപ്പോൾ തന്നെ ചില കുബുദ്ധികൾ അവിടെ കുശുകുശിക്കാൻ തുടങ്ങി. നമ്മുടെ കൈരളി ചാനലിൽ അത് വലിയ വാർത്തയായിട്ടും കണ്ടു. കൈരളി ചാനൽ പറയുന്നത് ഈ സംഘപരിവാറും കോൺഗ്രസും തമ്മിലുള്ള ഐക്യത്തിൻ്റെ കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു ഉദാഹരണമാണ് അല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്തമാണ് ജാജു ബാബുവിൻ്റെ നിയമനം. കാരണം എന്താ? ഭയങ്കര കാരണം. ആ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നിയമോപദേശകനായിരുന്നു ഈ അഡ്വക്കേറ്റ് ജാജു ബാബു. സംഗതി ശരിയാണ്, ഒറ്റ കേൾവിയിൽ സംഗതി കൃത്യമാണ്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിന് കുറച്ച് കഥ പുറകിലേക്ക് കൊണ്ടുവരും. കേരള സർക്കാരിന് അല്ല, കേരളത്തിലെ ഗവർണർക്ക് സ്വന്തമായിട്ടൊരു നിയമോപദേഷ്ടാവ് മുമ്പുണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങൾ എന്തെങ്കിലും നിയമപ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അഡ്വക്കേറ്റ് ജനറലിനോടാണ് ഉപദേശം തേടിയിരുന്നത്. അതിനൊരു മാറ്റം വന്നത് അതിനൊരു ഒരു സാഹചര്യമുണ്ട്. ആർ എസ് ഗവായ് എന്ന് പറഞ്ഞ ഒരു ഗവർണർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് പിൽക്കാലത്ത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായി തീർന്ന ബി എസ് ഗവായ്. ആർ എസ് ഗവായ് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനാണ്, യു പി എയുടെ ഒരു ഘടകകക്ഷിയായിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടി. മുതിർന്ന നേതാവ് എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തെ കേരളത്തിൽ ഗവർണറായിട്ട് നിയമിച്ചു. അങ്ങനെ അദ്ദേഹം ഗവർണറായിരിക്കുമ്പോഴാണ് വിഖ്യാതമായ ലാബലിംഗ് കേസ് എന്താണ് ആടിക്കുലുങ്ങി ഇദ്ദേഹത്തിന് മുമ്പിൽ വരുന്നത്. ഗവർണറാണ് പ്രോസിക്യൂഷന് അനുമതി കൊടുക്കേണ്ടത്. ഗവർണർ ഏത് രീതിയിലുള്ള തീരുമാനം കൈക്കൊള്ളണം എന്ന് സംസ്ഥാന സർക്കാർ ഉപദേശിച്ചു. സംസ്ഥാന സർക്കാർ അന്നത്തെ അഡ്വക്കേറ്റ് ജനറലിനെ കൊണ്ട് ഗംഭീരമായ ഒരു ലീഗൽ ഒപ്പീനിയനൊക്കെ കരസ്ഥമാക്കി അത് ഗവർണർ മുമ്പിൽ അവതരിപ്പിച്ചു. അതുപ്രകാരം പിണറായി വിജയനെതിരായിട്ട് കേസെടുക്കാൻ പറ്റിയില്ല. ഈ നിയമോപദേശം അദ്ദേഹത്തിന് ബോധിച്ചില്ല. മാത്രമല്ല ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ശ്രീ ജസ്റ്റിസ് ബെഞ്ചമിൻ കോശിയുടെ ബെഞ്ചിലാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വിധി എന്താ വെച്ചാൽ ഗവർണർക്ക് സ്വതന്ത്രമായിട്ട് ഒരു തീരുമാനം എടുക്കാം, അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഉപദേശവും പരിഗണിക്കാം, അതല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലോയറുടെ ഉപദേശവും സ്വീകരിക്കാം, അദ്ദേഹത്തിന് വിശ്വാസമുള്ള ഒരു അഭിഭാഷകൻ്റെ ഉപദേശവും സ്വീകരിക്കാം. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ബി എസ് ഗവായ് അദ്ദേഹത്തിന് അതുവരെ ഒരു ലീഗൽ കൺസൾട്ടൻ്റ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസർ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നിയമിച്ചതാണ് ഈ അഡ്വക്കേറ്റ് ജാജു ബാബുവിനെ. അപ്പോൾ ജാജു ബാബുവിൻ്റെ അഭിപ്രായമാണ് അന്നത്തെ ഗവർണർ ബി എസ് ഗവായ് സ്വീകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകിയത്. അന്ന് മുതൽക്ക് ഗവർണറുടെ നിയമോപദേഷ്ടാവ് എന്നൊരു തസ്തിക സൃഷ്ടിച്ച് അദ്ദേഹത്തെ അവിടെ നിയമിക്കുകയാണ് ചെയ്തത്. നിയമിച്ചു എന്ന് പറയാമോന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തെ എൻഗേജ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് ഗവർണർമാർ മാറി മാറി വന്നു. ഷീല ദീക്ഷിത് എന്ന് പറഞ്ഞ ഉത്തർപ്രദേശ് അല്ല നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി ആയിരുന്ന മാന്യ മഹിള കേരളത്തിൽ ഗവർണറായിട്ട് വന്നപ്പോഴും ഇദ്ദേഹം തന്നെയായിരുന്നു നിയമോപദേഷ്ടാവ്. പിന്നീട് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായിട്ട് വിരമിച്ച പി സദാശിവം ഗവർണറായിട്ട് വന്നപ്പോഴും അഡ്വക്കേറ്റ് ജാജു ബാബു തന്നെയായിരുന്നു നിയമോപദേഷ്ടാവ്. അതും കഴിഞ്ഞ് ആരിഫ് ഖാൻ വന്നപ്പോഴും അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നു. ഈ വിവാദമായി തീർന്ന വൈസ് ചാൻസലർ ചാൻസലർ യുദ്ധത്തിനിടയിലാണ് ഇവർ തമ്മിൽ എന്തോ രസക്കുറവുണ്ടാവുകയും അഡ്വക്കേറ്റ് ജാജു ബാബു ഈ നിയമോപദേശക സ്ഥാനം ഉപേക്ഷിക്കുകയും ചെയ്തു. അതിനുശേഷം ആദ്യം എസ് ഗോപകുമാരനായാലും പിന്നീട് പി ശ്രീകുമാറും ഒക്കെ ഗവർണറുടെ ഉപദേഷ്ടാവായിട്ട് വന്നു. ഇപ്പോൾ ശ്രീകുമാർ ആ സ്ഥാനത്ത് തുടരുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള യാഥാർത്ഥ്യം. ഇദ്ദേഹത്തെ ഉപദേഷ്ടാവായിട്ട് വെച്ചത് കൈരളി ചാനലുകാർ പറയുന്ന പോലെ ആരിഫ് മുഹമ്മദ് ഖാനല്ല, സദാശിവുമല്ല, അത് ഗവായി ആയിരുന്നു. അത് യു പി എ സർക്കാരിൻ്റെ കാലത്തായിരുന്നു. ഇനി യു പി എ സർക്കാരുമാരി എൻ ഡി എ സർക്കാർ വന്നാലും ഗവർണറുടെ ഉപദേഷ്ടാവ് സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ മാറ്റാഞ്ഞത് അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാഗൽഭ്യവും മുൻനിർത്തി മാത്രമാണ്. ഇത് വല്ലതും കൈരളി ചാനലിലിരിക്കുന്ന കൊഞ്ഞാണന്മാർക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. ക്ഷീരമുള്ളവർ അകിടിൻ ചുവട്ടിലും ചുവരെ തന്നെ പീപ്പിൾ ചാനലിൻ്റെ കൗതുകം.